റോമാലേഖനം 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ.
താങ്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാൽ പോരാ, അതെന്താകുന്നു എന്നുള്ള ഉറപ്പ് താങ്കൾക്കുണ്ടോ? ഏതൊരു കാര്യത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരിക്കണമല്ലോ. ആ ഉദ്ദേശത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കാണ് നാം നമ്മുടെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ആയുസ്സിൻ്റെ ഓരോ ദിനങ്ങളും ചിലവഴിക്കുന്നതും നയിക്കുന്നതും. ലക്ഷ്യമില്ലാതെ മുൻപോട്ട് പോയാൽ ജീവിതം ഏറ്റവും വലിയ പരാജയമായിരിക്കും. എപ്പോഴെങ്കിലും കണ്ടുകൊള്ളാം എന്ന് കണ്ട് നമുക്ക് ആർക്കും പോകുവാൻ കഴിയില്ല. ലഭിച്ചിട്ടുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടെ മുന്നേറുന്നവർ ജീവിതം ഫലകരമായി പ്രയോജനകരമായി ചെലവഴിക്കുന്നത് കാണുവാൻ സാധിക്കും. താങ്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം വ്യക്തമല്ല എങ്കിൽ ഇന്നത്തെ പഠനത്തിൽ നമുക്കൊരുമിച്ച് ആ വിഷയം കൂടി ചിന്തിക്കണം. നാം ആരും യാദൃച്ഛികമായി ഇവിടെ വന്നു പിറന്നതല്ല. നാം എല്ലാവരും ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ള സകല മനുഷ്യനും ഒരു ഉദ്ദേശത്തോടുകൂടി ഇവിടെ വന്നതാണ്. ആ ഉദ്ദേശം ദൈവം നാം ഇവിടെ പിറക്കുന്നതിന് മുൻപേ കണ്ടതാണ്. അടിസ്ഥാനപരമായി അതെന്താകുന്നു എന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കണം. റോമലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണല്ലോ ഈ ദിവസങ്ങളിൽ നാം വന്നിരിക്കുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ, 14-ാം അധ്യായവും 15-ാം വാക്യവും 3 വരെ പ്രധാനമായും ചിന്തിച്ചത് നമ്മുടെ പെരുമാറ്റ രീതികൾ എപ്രകാരമായിരിക്കണം എന്നതായിരുന്നു. 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 15-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെ നാം കണ്ടത് നാം ഒരു ശരീരത്തിൻ്റെ അവയവം പോലെ അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും തളർത്തുകയല്ല മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യണം എന്നത്രേ. പ്രോത്സാഹിപ്പിക്കണം. എത്രയധികം നാം വേറൊരാളെ പ്രോത്സാഹിപ്പിക്കാമോ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് നന്മയ്ക്കായി തീരും. ഇനിയും 14-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ വായിക്കുന്നത് 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. ഏറ്റവും മനോഹരമായ സംഗതിയാണിത്. ഉപദേശപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഭാഗത്ത് താൻ ശക്തമായ ഭാഷ ഉപയോഗിച്ചതിൻ്റെ ക്ഷമാപണമായിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. അങ്ങനെ തോന്നുന്നില്ലേ? അവർ അറിവിലും നന്മയിലും കുറവുള്ളവരായതുകൊണ്ടല്ല അവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസിന് ഇത് വ്യക്തമായി പറയുവാൻ കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ വളരെ വിനയമുള്ളവനായി കാണുന്നു, ഇല്ലേ? 15-ാം 16-ാം വാക്യങ്ങൾ നോക്കിക്കേ. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഈ ലേഖനത്തിൽ മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. താൻ ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്നു എന്നതിനാലാണ് ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് വിശദീകരിക്കുന്നു. ദൈവനിയമിതമായ ഈ പദവിയുടെ അടിസ്ഥാനത്തിൽ താൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ വിധത്തിൽ എഴുതി എന്നാണ് പറയുന്നത്. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. സുവിശേഷ ഘോഷണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിത ശുശ്രൂഷയാണ് താൻ ചെയ്യുന്നത് എന്ന് പൗലോസ് പറയുന്നു. നിയമമോ മതപരമായ ആചാരങ്ങളോ കൂടാതെ യഹൂദേതരായ ആളുകളെ യേശു ക്രിസ്തുവിൽ സ്വീകരിക്കുവാൻ കഴിയും എന്നത്രേ പൗലോസ് പ്രസംഗിച്ചത്. അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ചടങ്ങോ ആചാരമോ ആവശ്യമില്ല എന്ന് പൗലോസ് യഹൂദന്മാരോട് വളരെ ശക്തമായി വാദിച്ചു. വേറൊരു കാര്യം നാം വായിക്കുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ എന്ന് വായിച്ചല്ലോ. കൊർന്നെല്യോസ് മുതൽ യഹൂദേതരായ ആളുകളിൽ നിന്നുള്ള വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് വസിക്കുവാൻ തുടങ്ങി. യഹൂദനിലും ജാതിയിലും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രവർത്തനം വീണ്ടും ജനനത്തിന്റെ സമയത്ത് തന്നെ, അതായത് വിശ്വാസിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുവാൻ തുടങ്ങുന്നതോടെ ആരംഭിക്കുന്നു. പൗലോസ് അവർക്ക് സുവിശേഷം നൽകി, എന്നാൽ അവർ വിശ്വസിച്ചപ്പോൾ ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പ്രത്യേകമായും പൗലോസ് ജാതികളുടെ അപ്പോസ്തോലനായിരുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അത്രേ. പൗലോസ് ഒരു മഹാപുരോഹിതനെ പോലെ ജാതികളെ ദൈവത്തിന് അർപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അർത്ഥം പൂർണ്ണമായി ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ഇന്ന് ജാതികളായ നാം ഇതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസിനെ ഓർത്ത് നാം ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകയില്ല. 17-ാം വാക്യം, ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമയിലുള്ളവർക്ക് വളരെ ശക്തമായിട്ടാണ് എഴുതിയത്. പൗലോസിന്റെ ഉപദേശങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അവർ ചിന്തിച്ചിരുന്നു എന്ന് ഒരുപക്ഷെ പൗലോസ് മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാലും ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതിയത്. സ്വന്തമായ ചിന്താഗതികളോ അഭിപ്രായങ്ങളോ ഇതിലില്ല. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ഒരു സേവകനാണ്. അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉണ്ടായിരിക്കരുതാത്ത ഒരു കാര്യമുണ്ട്. അത് അഹങ്കാരം അത്രേ. ഒരിക്കലും നിഗളം പാടില്ല. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നാം യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അവനാണ് സകലത്തെയും ഭരിക്കുന്നവൻ എന്നുമുള്ള ബോധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്രേ. 18-ാം 19-ാം വാക്യങ്ങൾ, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സംഗതി എത്ര പൗലോസ് പറയുന്നത്, മറ്റുള്ളവർ ചെയ്ത ദൈവിക പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിലെ പ്രവർത്തനത്തിന് ഞാൻ യാതൊരു മാനവും കാംക്ഷിക്കുന്നില്ല എന്നത്രേ പൗലോസ് പറയുന്നത്. പെന്തക്കോസ് 4-ൽ നടന്ന പ്രവർത്തനത്തിന് പൗലോസിന് യാതൊരു മാനത്തിനും അർഹതയില്ല. അന്ന് ആരംഭിച്ച പ്രവർത്തനമാണ് ജാതികളുടെ ഇടയിൽ സുവിശേഷം കടന്നു ചെല്ലുന്നതിന് ഇടയാക്കിയത്. ജാതികളുടെ ഇടയിൽ സുവിശേഷം ആദ്യമായി കടന്നു ചെല്ലുവാൻ ഇടയാക്കിയത് പൗലോസിന്റെ പ്രവർത്തന ഫലമായിട്ടല്ല എന്നതത്രേ വാസ്തവം. ഓർക്കുന്നുണ്ടല്ലോ അത്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സുവിശേഷം കൊടുത്തത് ശിമോൻ പത്രസ് ആയിരുന്നു. തന്നിൽ കൂടി ദൈവം നയിപ്പിച്ചതിനെ കുറിച്ച് മാത്രമാണ് പൗലോസ് അപ്പോസ്തോലൻ ഇവിടെ സംസാരിക്കുന്നത്. ജാതികളുടെ അപ്പോസ്തോലൻ എന്ന നിലയിൽ പൗലോസിന് പ്രത്യേകമായ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. ഇനിയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും എന്നവൻ പറയുന്നു. ആദിമസഭയിലെ ശുശ്രൂഷകരുടെയും അപ്പോസ്തോലന്മാരുടെയും പ്രത്യേകതകൾ ഇവയായിരുന്നു. അവരെ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന്, അവർ പറയുന്നത് ദൈവവചനമെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ആയിരുന്നു. പുതിയ നിയമവചനം എഴുതപ്പെടുന്നതിനു മുൻപ് സഭ ശരിയായ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിക്കപ്പെടേണ്ടതിനാണ് ഇവ നൽകിയിരുന്നത്. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തോലൻ പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തോലന്മാരാണ് അടിസ്ഥാനം എന്ന് പറയുകയല്ല പൗലോസിന്റെ ഉദ്ദേശം. ക്രിസ്തുവല്ലാതെ വേറെ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് 1 കൊരിന്ത്യർ 3:11 നാം കാണുന്നു. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ അപ്പോസ്തോലന്മാരാണ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്നത്ര പൗലോസ് ഇവിടെ പറയുന്നത്. ആ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. തന്നിൽ കൂടെ സുവിശേഷം ഇല്ലൂരിയ ദേശത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നത്ര പൗലോസ് പറയുന്നത്. ഇറ്റലിക്കടുത്തുള്ള റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യ ആയിരുന്നു ഇല്ലൂരിയ. ഈ കാലത്തിനിടയിൽ പൗലോസ് അപ്പോസ്തലൻ യെരുശലേം മുതൽ റോമിന് അടുത്ത പ്രവിശ്യ വരെ സുവിശേഷം പ്രസംഗിച്ചു എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തൊരു തീക്ഷ്ണതയില്ലേ! എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും യാത്ര ചെയ്തത്! അത് തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ അവൻ പറയുന്നുണ്ടല്ലോ. അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു, ലക്ഷ്യം അതായിരുന്നു. അവൻ റോമിൽ എത്തിയിട്ടില്ല, എന്നാൽ ഈ ഭാഗത്തെ യാത്രയുടെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതായിട്ടില്ല. അവൻ പലയിടത്തും യാത്ര ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ സ്പെയിനിൽ പോയിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. റോമൻ സാമ്രാജ്യം മുഴുവൻ സുവിശേഷവുമായി പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയിരുന്നു എന്ന് വിശ്വസിക്കാവുന്നതത്രേ. അവൻ എത്രയും അധികം സ്ഥലങ്ങളിൽ പോകുവാനായി തനിക്ക് ലഭിച്ചതായ വെളിച്ചം എത്രയും അധികം പേരെ അറിയിക്കുന്നതിനു വേണ്ടി ജീവിതത്തിലെ യാതൊരു പ്രതിസന്ധികളെയും വകവയ്ക്കാതെ മുന്നേറിക്കൊണ്ടിരുന്നു. ഇനിയും 20ഉം 21ഉം വാക്യങ്ങൾ നോക്കിക്കേ. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലൻ മത്സര ബുദ്ധിയെ അല്ല പ്രകടമാക്കുന്നത്, നേരെ മറിച്ച് അവനെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് സുവിശേഷവുമായി കടന്നു പോകാനായിരുന്നു പൗലോസിന് താല്പര്യം. പൗലോസിന് പ്രത്യേക തരത്തിലുള്ള ഒരു ശുശ്രൂഷയാണ് ഉണ്ടായിരുന്നത്. വേറെ ആരെങ്കിലും പോയി പ്രവർത്തിക്കുന്നിടത്തോ അഥവാ ഒരു സഭ സ്ഥാപിക്കപ്പെട്ട സ്ഥാനത്തോ പൗലോസ് ശുശ്രൂഷ ചെയ്തിരുന്നില്ല. അവൻ ഒരു യഥാർത്ഥ സുവിശേഷകനായിരുന്നു. ഏതെങ്കിലും ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരമല്ല പൗലോസ് പ്രവർത്തിച്ചിരുന്നത്. ഒരു പട്ടണത്തിൽ പൗലോസ് പ്രവേശിക്കുമ്പോൾ അവന് സ്വീകരണം നൽകിയിരുന്നില്ല. ആരെങ്കിലും അവനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോസ്തലന്മാർ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതിനാൽ അപ്പോസ്തലന്മാർ ആരാണെന്നും ആരെയാണ് തങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന കാര്യവും വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലന്മാർക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ പൗലോസിനുണ്ടായിരുന്നു. പൗലോസിനെയും ബർണബാസിനെയും കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തും കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു, അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകിയെന്ന് 14:3. അപ്പോസ്തല പ്രവൃത്തികൾ 14:3. അപ്പോസ്തലന്മാരുടെയും ആദ്യകാലങ്ങളിലെ സുവിശേഷ പ്രസംഗകരുടെയും അടയാളം ഇതായിരുന്നു. അവർ കയ്യിൽ ഒരു പുതിയ നിയമവും പിടിച്ചുകൊണ്ട് കടന്നു വരികയല്ല ചെയ്തിരുന്നത്. അന്ന് അത് എഴുതപ്പെട്ടിരുന്നില്ല, അങ്ങനൊരു കാര്യം അവർക്കുണ്ടായിരുന്നില്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും അവരെ തിരിച്ചറിയുന്നതിനുള്ള വിശേഷതകളായിരുന്നു. എന്നാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അവരെ തിരിച്ചറിയുന്നതിനുള്ള വിശേഷതകൾ അല്ലാതായ ഒരു ദിവസം വന്നു ചേർന്നു. 2 യോഹന്നാൻ 10 നാം വായിക്കുന്നത്, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും വരുത്. ശ്രദ്ധിക്കണേ, ഈ കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണിത്. ഈ ദൈവവചനവും കൊണ്ടല്ലാതെ എന്നതുകൊണ്ട് ഒരു പുസ്തകം, ഒരു ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന ആളിനെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, അന്നും ഒരു ദൈവമനുഷ്യനെ തിരിച്ചറിയുന്നതിനുള്ള അടയാളം ശരിയായ ഉപദേശമായിരുന്നു, ശരിയായ ഉപദേശം. ഇന്നും അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല, ശരിയായ ഉപദേശമാണ് തിരിച്ചറിയുന്നതിനുള്ള വിശേഷത. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്കാലത്ത് തെറ്റായ ഉപദേശവും പഠിപ്പിക്കലും കൊണ്ട് അനേകർ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നു എങ്കിലും പിശാചിന്റെ പ്രവർത്തനവും വളരെ ശക്തമായി നടക്കുന്നു. പിശാച് വളരെയധികം പ്രവർത്തന നിരതനാണ്. തെറ്റായ ഉപദേശത്താൽ അനേകം ആളുകൾ നയിക്കപ്പെടുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന കാര്യം പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവരാജ്യം അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല, ഈ ബാഹ്യമായ എന്തെങ്കിലുമല്ല ദൈവരാജ്യം. ദൈവരാജ്യം നീതിയാണ്. സുവിശേഷം നേരത്തെ കടന്നു ചെന്നിട്ടുള്ളിടത്തേക്ക് പൗലോസ് പിന്നീട് ശുശ്രൂഷയ്ക്കായി പോയിരുന്നില്ല. പൗലോസ് ഒരു ശരിയായ സുവിശേഷ പ്രവർത്തകനായിരുന്നു. നോക്കണേ, അവൻ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോയി. അവൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച എത്രയും അധികം ആളുകളെ ഈ ദൈവവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിന് തൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നത് ഈ സത്യ സുവിശേഷമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നാം ദൈവവുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ്. ദൈവത്തെ അറിയുക. അങ്ങനെ ദൈവത്തെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആളുകൾ, ദൈവത്തെ അറിയുവാനുള്ള ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ദൈവത്തെ അറിയുവാൻ സാധിക്കൂ. അത് അല്പം അറിഞ്ഞാൽ പോരാ, എത്രയും അധികം അറിയാമോ അത്രയും അധികം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടും, നാം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ അറിഞ്ഞ ഒരാൾക്കുള്ള രണ്ടാമത്തെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഈ ദൈവത്തെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ്. നാം അറിഞ്ഞ സത്യത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുക. മതം മാറ്റുകയല്ല, പിന്നെയോ മനുഷ്യന്റെ മനസ്സിന് രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുക. മനുഷ്യന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഉദ്ദേശം, ലക്ഷ്യം. പൗലോസ് നേരത്തെ ചെന്നിട്ടുള്ളയിടത്തേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ നേരത്തെ പോയി പ്രവർത്തിച്ചിട്ടുള്ളയിടത്തേക്ക് പൗലോസ് പോവുകയല്ല, പിന്നെ വേറെ സ്ഥലത്ത് പോയി അവൻ പ്രവർത്തിക്കുകയാണ്. വല്ലവന്റെയും പ്രവർത്തന സ്ഥലത്ത് അടിസ്ഥാനത്തിന്മേൽ പണിയുവാനല്ല അവൻ പരിശ്രമിച്ചിരുന്നത്. എങ്കിൽ റോമിലെ സഭയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്ന ചോദ്യം വരാം. തൻ്റെ മുഖവരയിലും ഇവിടെയും പൗലോസ് വ്യക്തമാക്കുന്നത് അവൻ തന്നെയാണ് റോമയിലെ സഭയുടെ സ്ഥാപകൻ എന്നാണ്. 16-ാം അധ്യായത്തിൽ പൗലോസിന് പരിചയമുള്ള റോമിലെ ഏതാനും ആളുകളെക്കുറിച്ച് നാം കാണുന്നത് അത്രേ. പൗലോസ് അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമാ സാമ്രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ വെച്ച് അവരെ പൗലോസ് കണ്ടുമുട്ടുകയും കർത്താവിന് വേണ്ടി നേടുകയും ചെയ്തു. അവർ പിന്നീട് റോമിൽ വന്നു ചേർന്നതാണ്. അവിടെ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വന്നു. പൗലോസ് ആളത്വപരമായി റോമിൽ പോയിട്ടില്ല, എങ്കിലും അവിടുത്തെ സഭ സ്ഥാപിക്കുവാൻ ഇടയായത് പൗലോസിന്റെ പ്രവർത്തന ഫലമായിട്ടാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഇനിയും പറയുന്ന ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും. യെശയ്യാപ്രവചനം 52:15 നാം വായിക്കുന്ന ഒരു വാക്യം, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്നുള്ള ആ വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ് ഇവിടെ റോമലേഖനം 15:21 നാം വായിക്കുന്നത്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പൗലോസിൻ്റെ മുദ്രാവാക്യം ഇതായിരുന്നിരിക്കണം. ആത്മീയമായി അന്ധതയിലിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ പൗലോസിന് വളരെ ഉത്സാഹമായിരുന്നു. ഇന്ന് ജനത്തിന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാനും അവരെ ക്രിസ്തുവിങ്കിലേക്ക് തിരിക്കുവാനും ഇത്രമാത്രം ഉത്സാഹമോ തീഷ്ണതയോ നമുക്കുണ്ടോ? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 100 പലത് കഴിഞ്ഞ് ഇന്നും യേശുവിൻ്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര ഗ്രാമങ്ങൾ, എത്ര ലക്ഷം ആളുകൾ, എന്തെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു, എന്നാൽ ഇന്നും തങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതുവരെയും യേശുവിനെക്കുറിച്ച് കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര ആളുകൾ. ഇവർക്കൊക്കെ ആവശ്യം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണോ? അതായിരിക്കണം താങ്കളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം താങ്കളെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത്. താങ്കളുടെ സമയം കൊണ്ടും താലന്തുകൾ കൊണ്ടും ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടും യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ? ആ ഉദ്ദേശത്തോടെ നാം ജീവിച്ചാൽ ജീവിതം ധന്യമായി, ജീവിതം ലക്ഷ്യമുള്ളതായി, ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമാകും, താങ്കൾക്ക് അനുഗ്രഹകരമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തെ അങ്ങനെ സമർപ്പിക്കുമോ?